ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: ബഹിരാകാശ പേടകങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വിജയകരമായി പൂർത്തിയാക്കി ISRO പുതുചരിത്രം കുറിച്ചു. നേട്ടത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗാസ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് വൈകിട്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ കല്ലറ പോലീസ് തുറന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ISL ഫുട്ബോളിൽ വൈകിട്ട് പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്പാഡക്സ് ദൌത്യത്തിന് കീഴിൽ ബഹിരാകാശ പേടകങ്ങളുടെ കൂട്ടിച്ചേർക്കൽ ISRO വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശ രംഗത്ത് ISRO മറ്റൊരു ചരിത്ര നേട്ടമാണിത്. രാവിലെയാണ് കഴിഞ്ഞ മാസം 30 ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ചേസറും ടാർഗറ്റും കൂട്ടിച്ചേർത്തത്. ഡെസ്ക് റിപ്പോർട്ട്.
വിക്ഷേപണത്തിന് ശേഷം 4 പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ISRO കഴിഞ്ഞത്. ഇന്ത്യ ഈ ദൌത്യത്തിന് നൽകിയ പേരാണ് സ്പേഡക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൌത്യങ്ങളിൽ നിർണായകമാണ് ഈ ദൌത്യം. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെ പദ്ധതികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാങ്കേതിക വിദ്യയാണ് ISRO സ്പേസ് ഡോക്കിംഗ്. ബഹിരാകാശത്ത് ഡോക്കിംഗ് സാധ്യമായതോടെ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ ഈ സാങ്കേതിക വിദ്യ കൈവരിക്കും നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി.
ISRO കൈവരിച്ച നേട്ടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ISRO മുഴുവൻ ശാസ്ത്രജ്ഞരെയും അദ്ദേഹം അഭിനന്ദിച്ചു. വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സ്വപ്നമായ ബഹിരാകാശ ദൌത്യങ്ങളുടെ ചുവടുവയ്പാണിതെന്ന് മോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേട്ടം അവിശ്വസനീയമാണെന്ന് കേന്ദ്രസഹമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. തികച്ചും തദ്ദേശീയമായ ഡോക്കിംഗ് സംവിധാനമാണിതെന്നും ചന്ദ്രയാൻ 4, ഗഗൻയാൻ എന്നിവയുൾപ്പെടെ ഭാവി ദൌത്യങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഡോക്കിംഗ് വഴിയൊരുക്കുമെന്നും ജിതേന്ദ്രസിംഗ് അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയ്ക്ക് ഇന്ന് 9 പൂർത്തിയായി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ശക്തമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നതിനും ജോലി നേടുന്നവരിൽ നിന്ന് ജോലി സൃഷ്ടിക്കുന്നവരായി ഇന്ത്യയെ മാറ്റുന്നതിനും നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുമായി ഇന്ത്യ ഇന്ന് ലോകത്തെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു. 9 രാജ്യത്തെ അസംഖ്യം യുവാക്കളെ ശാക്തീകരിക്കുകയും അവരുടെ നൂതന ആശയങ്ങളെ വിജയകരമായ സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റാനും കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 7 കോടി രൂപ സംയോജിത സമ്മാനത്തുകയോടെ ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം സൈബർ സുരക്ഷാ ഗ്രാന്റ് ചലഞ്ച് 2.0 തുടക്കമിട്ടു. രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ കഴിവുകൾ ശക്തിപ്പെടുത്തുകയും പ്രധാന മേഖലകളിൽ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കൂടുതൽ സുരക്ഷിതമായ ഡിജിറ്റൽ ഭാവിക്ക് പദ്ധതി വഴിയൊരുക്കും. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ സ്വദേശിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. സുപ്രീംകോടതി ബെഞ്ചിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രാതിനിധ്യമില്ലെന്ന വസ്തുത പരിഗണിച്ചാണ് കൊളീജിയം അദ്ദേഹത്തെ ജഡ്ജിയാക്കാൻ ശുപാർശ ചെയ്തത്. ബാങ്ക് ജീവനക്കാരനായിരിക്കെ തിരുവനന്തപുരത്തെ കേരള ലോ അക്കാദമി കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം 1991 ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 2011 നവംബറിൽ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ 2023 മാർച്ച് 29 പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത്. 2007 മുതൽ 2011 വരെ കേരള ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാസ വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും അംഗീകരിച്ചതിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ മാനുഷിക സഹായം എത്തിക്കാൻ ഇത് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 1 വർഷത്തിലധികം നീണ്ട സംഘർഷങ്ങൾക്ക് ഒടുവിലാണ് ഇസ്രായേലും ഹമാസും ഗാസ വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് കരാറും അംഗീകരിച്ചത്. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമായിരുന്നു ഇരുവിഭാഗവും കരാർ അംഗീകരിച്ചത്. ഞായറാഴ്ച നിലവിൽ വരുന്ന കരാർ 42 ദിവസം നീണ്ടുനിൽക്കും. കൊച്ചിയിൽ ഡയലോഗ് 2025 ആദ്യ പതിപ്പ് വൈകിട്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊച്ചി ഡയലോഗ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നയരൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരും നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും മറ്റും രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ഗുവേദി പ്രത്യേക പ്രഭാഷണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 118-ാം പതിപ്പിലേക്ക് ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGOV ഓപ്പൺ ഫോറത്തിലോ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ പങ്കുവയ്ക്കാം. ഹോളിവുഡ് താരം സെയ്ഫ് അലിഖാന് കുത്തേറ്റതായി മാധ്യമ റിപ്പോർട്ടുകൾ. മുംബൈ ബാദ്രയിലെ വസതിയിൽ മോഷണശ്രമം തടയുന്നതിനിടെയാണ് പുലർച്ചെ കുത്തേറ്റത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ കല്ലറ പോലീസ് തുറന്നു. ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഫോറൻസിക് വിദഗ്ധർ, RDO, സബ് കളക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 7:30 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് FC മുംബൈ സിറ്റിയെ നേരിടും. ഇന്നലെ മുഹമ്മദൻ SC ചെന്നൈയിൻ FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ നേടി. ലക്ഷദ്വീപ് സമുദ്രമേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ബോട്ടുകളിൽ ശേഷിയിലധികം യാത്രികരെ കയറ്റുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും തീരസംരക്ഷണ സേന ലക്ഷദ്വീപ് ജില്ലാ കമാൻഡർ DIG മൊബീൻ ഖാൻ പറഞ്ഞു. കവരത്തി ദ്വീപിൽ നിന്നും സുഹൈലി ദ്വീപിലേക്ക് യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയ ശേഷം ആകാശവാണി വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസേചന വകുപ്പും പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പോത്സവത്തിന് തുടക്കമായി. ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ട്.
40-ലധികം ഇനങ്ങളിലുള്ള 1.5 ലക്ഷത്തോളം പൂക്കളാണ് ഉദ്യാനത്തിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അഴകും വർണ്ണ വൈവിധ്യങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ചെണ്ടുമല്ലിപ്പൂക്കളാണ് പുഷ്പോത്സവത്തിന്റെ പ്രധാന ആകർഷണം. സഞ്ചാരികൾക്ക് പൂച്ചെടികൾ വാങ്ങാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഗോത്ര വിഭവങ്ങൾ അടക്കം പാലക്കാടിന്റെ തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 22 വരെ നീളുന്ന പുഷ്പോത്സവത്തിൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം രാവിലെ എ പ്രഭാകരൻ MLA നിർവഹിച്ചു.
കണ്ണൂർ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 3 ദിവസമായി ആലക്കോട്ട് നടന്നുവരുന്ന അഗ്രിഫെസ്റ്റ് കർഷക സംഗമം ഇന്ന് സമാപിക്കും. വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. പൂർണമായും ജൈവികമായി നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഹരിത കുപ്പികളിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ തയ്യാറെടുത്ത് ഗവൺമെന്റ് കുപ്പിവെള്ളമായ ഹില്ലി അക്വ. ചോളം, കരിമ്പ് എന്നിവയുടെ പശയിൽ നിന്നാണ് ഹരിത കുപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഹില്ലി അക്വ പ്ലാന്റിൽ നിലവിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമാണ് പുതിയ രീതി പരീക്ഷിക്കുന്നത്. ഇതിനായി ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ പദ്ധതി പരീക്ഷണഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ പരിശോധനകൾക്ക് ശേഷമേ ഹരിത കുപ്പികൾ വിപണിയിലെത്തിക്കുന്നത് ഉറപ്പിക്കൂ. ഒരാഴ്ചയ്ക്കകം പദ്ധതി അന്തിമ രൂപത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു. പ്രായോഗികമായാൽ രാജ്യത്ത് ആദ്യമായി സർക്കാർ തലത്തിൽ ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഹില്ലി അക്വ ആയിരിക്കും.
പുൽപ്പള്ളി മേഖലയിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ശ്രമം തുടരുന്നു. തൂപ്ര അങ്കണവാടി പരിസരം കേന്ദ്രീകരിച്ചാണ് RRT അംഗങ്ങളുടെ സഹായത്തോടെ പരിശോധന നടത്തുന്നത്. നാട്ടുകാരിൽ ചിലർ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വളയത്ത് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വളയം സ്വദേശി സനൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിൽ 15-കാരൻ 17-കാരനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേകാണ് മരിച്ചത്. രാവിലെയായിരുന്നു സംഭവം. ആലപ്പുഴ പാണാവള്ളിയിൽ പ്രഭാതം നടത്തതിനിടെ സ്വകാര്യ ബസ്സിടിച്ച് കോൺഗ്രസ് നേതാവ് മരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം MR രവിയാണ് മരിച്ചത്. കണ്ണൂർ കണ്ണവം വനമേഖലയിൽ 2 ആഴ്ച മുമ്പ് കാണാതായ ആദിവാസി യുവതിക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു. തെരച്ചിൽ സജീവമാക്കാൻ KP മോഹനൻ MLA അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ പേടകങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വിജയകരമായി പൂർത്തിയാക്കി ISRO പുതുചരിത്രം കുറിച്ചു. നേട്ടത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗാസ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ഇന്ത്യ. കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് വൈകിട്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സ്വാമിയുടെ കല്ലറ പോലീസ് തുറന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഐഎസ്എൽ ഫുട്ബോളിൽ വൈകിട്ട് പഞ്ചാബ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.